2024 നവംബർ 11 തിങ്കളാഴ്ച കേരള കൗമുദി ഇ പേപ്പറിന്റെ എഡിറ്റോറിയൽ പേജിൽ നിന്ന് വായിക്കുന്നത് ഗോപിക നാഷ്. യു എൻ കാലാവസ്ഥാ ഉച്ചകോടിക്ക് ഇന്ന് തുടക്കം. കാലാവസ്ഥാ സാമ്പത്തിക വിഹിതം ഉറപ്പാക്കുമോ? ഡോക്ടർ ടി പി സേതുമാധവൻ എഴുതുന്നു. ഈ വർഷത്തെ യു എൻ കാലാവസ്ഥാ ഉച്ചകോടി ഇന്നു മുതൽ 22 വരെ അസർബൈജാനിലെ ബാക്കുവിൽ നടക്കുകയാണ്. ബാറ്ററിയുടെ സ്റ്റോറേജ് കപ്പാസിറ്റി 6 ഇരട്ടിയാക്കാനും ഇലക്ട്രിക് നെറ്റ്വർക്കിംഗ് സംവിധാനം ഊർജിതപ്പെടുത്താനും ജൈവാവശിഷ്ടങ്ങളിൽ നിന്നുള്ള മീഥേൻ ബഹിർഗമനം കുറയ്ക്കാനുമുള്ള നിർദ്ദേശങ്ങളടക്കമാണ് അസർബൈജാൻ മുന്നോട്ട് വയ്ക്കുന്നത്. കാലാവസ്ഥാ ധനകാര്യത്തിലേക്കുള്ള പരിവർത്തനമായിരുന്നു യു എ ഇയിൽ നടന്ന കഴിഞ്ഞ കാലാവസ്ഥാ ഉച്ചകോടിയുടെ മുഖ്യ ചർച്ചാ വിഷയം. ഇതുമായി ബന്ധപ്പെട്ട അസമത്വങ്ങളും വാഗ്ദാനങ്ങളും വാഗ്ദാനലംഘനങ്ങളുമൊക്കെ ഇത്തവണയും ചർച്ച ചെയ്യപ്പെടും. 30% ആഗോളതാപനത്തിന് വഴിയൊരുക്കുന്നത് മീഥേനിന്റെ ബഹിർഗമനമാണ്. അമേരിക്കയും ചൈനയും ഇക്കാര്യത്തിൽ യോജിച്ച നിലപാടാണ് സ്വീകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നത്. ട്രംപിന്റെ 2-ാം വരവ് ഇന്ത്യയടക്കമുള്ള വികസ്വര രാജ്യങ്ങൾക്ക് ഗുണകരമാകും. ഇതുമായി ബന്ധപ്പെട്ട വിലയിരുത്തൽ ഉച്ചകോടി ലക്ഷ്യമിടുന്നു. ആഗോളതലത്തിൽ അന്തരീക്ഷത്തിലേക്കുള്ള കാർബൺ പുറന്തള്ളൽ കുറയ്ക്കാൻ വികസ്വര രാജ്യങ്ങൾക്ക് സാമ്പത്തിക വിഹിതം ലഭ്യമാക്കേണ്ടതുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ പ്രാവർത്തികമാക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. തുടർ കാലാവസ്ഥാ സാമ്പത്തിക ചർച്ചകൾക്ക് അസർബൈജാൻ ഉച്ചകോടിയിൽ പ്രസക്തിയേറും. കാലാവസ്ഥാ വ്യതിയാനം പ്രതികൂലമായി ബാധിക്കുന്ന രാജ്യങ്ങൾക്കും വികസ്വര രാജ്യങ്ങൾക്കും നൽകാമെന്നേറ്റ $100 ബില്യൺ നഷ്ടപരിഹാരം നാമമാത്രമാണെന്ന അഭിപ്രായം വികസ്വര രാജ്യങ്ങൾക്കുണ്ട്. യുണൈറ്റഡ് നേഷൻസ് ഫ്രെയിംവർക്ക് കൺവെൻഷൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ചിന്റെ കാലാവസ്ഥാ വ്യതിയാനങ്ങളെക്കുറിച്ച് തീരുമാനങ്ങളെടുക്കുന്ന സമിതിയാണ് കോൺഫറൻസ് ഓഫ് പാർട്ടീസ്. ഹരിതഗൃഹവാതകങ്ങളുടെ അന്തരീക്ഷത്തിലെ തോത് കുറയ്ക്കാനും കാലാവസ്ഥാ വ്യതിയാനങ്ങളുടെ പ്രത്യാഘാതങ്ങൾ കുറയ്ക്കാനുമുള്ള നയരൂപീകരണമാണ് ഇത്തവണ ഉച്ചകോടിയുടെ മുഖ്യ ലക്ഷ്യം. 2030 അന്തരീക്ഷ താപനിലയിലെ ആഗോള വർധനവ് 1.5 ഡിഗ്രി സെൽഷ്യസിൽ ഉയർന്നത് തടയുമെന്ന് ഇന്ത്യയടക്കം 197 രാജ്യങ്ങൾ തീരുമാനമെടുത്തിട്ടുണ്ട്. ഡൽഹിയിൽ നടന്ന G20 ഉച്ചകോടിയിൽ പാരമ്പര്യേതര ഊർജ്ജോത്പാദനം 2030 3 ഇരട്ടിയാക്കാനാണ് ഇന്ത്യ ലക്ഷ്യമിട്ടിരിക്കുന്നത്. കാലാവസ്ഥാ ഉച്ചകോടിയിൽ ഇത് കൂടുതൽ ചർച്ച ചെയ്യപ്പെടും. 2022 കണക്കനുസരിച്ച് ലോകത്തെ പാരമ്പര്യേതര ഊർജ്ജോത്പാദനം 3026 GW ഇത് മൊത്തം ശേഷിയുടെ 39% വരും. എന്നാൽ ഈ മേഖലയിൽ നിന്നുള്ള വൈദ്യുതി ഉത്പാദനം 28% മാത്രമാണ്. പാരമ്പര്യേതര ഊർജ്ജസ്രോതസ്സിൽ പകുതിയും ജലവൈദ്യുതി പദ്ധതികളിൽ നിന്നാണ്. സൌരോർജ്ജത്തിൽ നിന്ന് 13%, കാറ്റിൽ നിന്ന് 23% വൈദ്യുതി ലഭിക്കുന്നു. 10% മറ്റ് സ്രോതസ്സുകളിൽ നിന്നാണ്. 2030 പാരമ്പര്യേതര ഊർജ്ജോത്പാദനം 9000 GW കൈവരിക്കേണ്ടതുണ്ട്. സൌരോർജ്ജത്തിൽ നിന്നും കാറ്റിൽ നിന്നുമാണ് അധികം ഉത്പാദനം പ്രതീക്ഷിക്കുന്നത്. യൂറോപ്യൻ രാജ്യങ്ങളിൽ വൈദ്യുതി ഉപഭോഗത്തിൽ 0.3% കുറവ് രേഖപ്പെടുത്തുമ്പോൾ വികസ്വര രാജ്യങ്ങളിൽ ഉപഭോഗം പ്രതിവർഷം 6.3% വർദ്ധിച്ചു വരികയാണ്. ഫോസിൽ ഇന്ധനങ്ങളെ ഘട്ടംഘട്ടമായി കുറച്ചാണ് അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും പാരമ്പര്യേതര ഊർജ്ജസ്രോതസ്സിലേക്ക് നീങ്ങുന്നത്. എന്നാൽ പാരമ്പര്യേതര ഊർജ്ജോത്പാദനം 6 വർഷം കൊണ്ട് 3 ഇരട്ടിയായി വർദ്ധിക്കുക എന്നത് ഇന്ത്യയടക്കം വികസ്വര രാജ്യങ്ങൾക്ക് ഏറെ ശ്രമകരമാണ്. കാലാവസ്ഥാ സ്ഥിരതാ ഫണ്ടിന്റെ കാര്യത്തിൽ അംഗരാജ്യങ്ങളുടെ നിലപാടിൽ ഇനിയും വ്യക്തത വരാനുണ്ട്. കാലാവസ്ഥാ മാറ്റം ചെറുക്കുന്ന കാര്യത്തിൽ സാങ്കേതിക വിദ്യയുടെ പ്രാധാന്യം, വികസ്വര അവികസിത രാജ്യങ്ങൾക്കുള്ള നഷ്ടപരിഹാരം, ഗവേഷണ ഗ്രാന്റ് എന്നിവ കൂടുതൽ ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട്. ആഫ്രിക്കൻ, ഏഷ്യൻ രാജ്യങ്ങളിൽ പ്രധാനമായും മൊറോക്കയിലും ലിബിയയിലും രൂപപ്പെട്ട പ്രകൃതി ദുരന്തങ്ങൾക്ക് ചർച്ചയിൽ കൂടുതൽ പ്രാധാന്യം ലഭിക്കാനിടയുണ്ട്. വർദ്ധിച്ചുവരുന്ന നിപ അടക്കമുള്ള പകർച്ചവ്യാധികളും ജന്തുജന്യ രോഗങ്ങളും ചർച്ച ചെയ്യപ്പെടുമ്പോൾ പരിസ്ഥിതിയോട് കൂടുതൽ ചേർന്നു നിൽക്കുന്ന വൺ ഹെൽത്ത് എന്ന ആശയം ഇന്ത്യയടക്കമുള്ള രാജ്യങ്ങളിൽ കൂടുതലായി പ്രാവർത്തികമാക്കേണ്ടതുണ്ട്. കാലാവസ്ഥാ മാറ്റം ചെറുക്കുവാനുള്ള സാങ്കേതിക വിദ്യകൾ, അഡ്വാൻസ്ഡ് ടെക്നോളജി, ബോധവത്കരണം, പരിശീലനം എന്നിവയ്ക്ക് ഉച്ചകോടിയിൽ കൂടുതൽ പ്രാധാന്യം ലഭിക്കും.